പേജ് നമ്പർ 7 ഭാഗം 1. ഇതൊരു ഇരുട്ടുമുറിയാണ്. കാറ്റോ വെളിച്ചമോ ഒരു പഴുതിലൂടെയും ഇതിനകത്തേക്ക് കടക്കില്ല. നടുമ്പുറത്ത് ഒരൊറ്റ ചവിട്ടിന് മർഘലീത ഇതിനകത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. കമിഴ് നടിച്ചാണ് വീണത്. വീണുകിടക്കുന്ന അവൾക്ക് പിന്നിൽ വാതിലടഞ്ഞൊച്ചയിൽ ഭൂമിയിലെ മുഴുവൻ ഗർഭപാത്രങ്ങളും ഞെട്ടിവിറച്ചു. ഇവിടെ വന്നതിനു ശേഷം അവൾ പല്ലു തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, ഉടുത്ത തുണി മാറ്റിയിട്ടില്ല. മാറി ചുറ്റാൻ വേറൊരെണ്ണം അവളുടെ കയ്യിലില്ല. ഉടുത്തിരിക്കുന്നത് ആഭേലമ്മ കൊടുത്ത സാരിയാണ്. വെള്ളയിൽ പച്ചക്കര. അതിന് നീളവും വീതിയും കുറവാണ്. ഇഴ പരുക്കനാണ്. വിരലു വെച്ചാൽ മുറിഞ്ഞു പോകുന്ന മഴയിലൂടെയാണ് അവൾ വന്നത്. ആകാശം പോലെ അവളുടെ മനസ്സും മൂടിക്കെട്ടിയിരുന്നു. ഞാൻ തനിച്ചാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് വഴിയറിയില്ല, അവൾക്ക് തോന്നിക്കൊണ്ടിരുന്നു. ചൂളം വിളിക്കുന്ന കാറ്റ് ചീറിപ്പാഞ്ഞുപോയി. രാത്രി വന്നതും പെട്ടെന്നായിരുന്നു. ആകെ ഇരുൾ മൂടി. സത്യത്തിൽ അത് രാത്രിയല്ലായിരുന്നു. ഒരു ലോകാവസാന മേഘം വന്ന് ഭൂമിയെ മൂടിയതായിരുന്നു. കാലുകൾക്കിടയിലൂടെ കലക്കവെള്ളം കുതിച്ചു പായുന്നു. ഇതിൽ ഇടറി വീഴരുത്. മർഘലീത ചുവടുകൾ അമർത്തി പതുക്കെ നടന്നു. ആഭേലമ്മ കൊടുത്ത സാരി മഴയിൽ കുതിർന്ന് അവളുടെ ദേഹത്തോട് ഒട്ടിച്ചേർന്നു. അനേകം കാലത്തിനു ശേഷം മർഘലീതയുടെ ദേഹം പരസ്യപ്പെടുകയാണ്. രഹസ്യങ്ങളുടെ തൊലി ഉരിഞ്ഞുപോയി. ചോര പൊടിയുന്നു. പാപം ചെയ്തവരുടെ കല്ലേറുകൾ പോലെയാണ് മഴ. അവളുടെ മേൽ തുരുതുര വർഷിക്കുന്നു. മർഘലീത പടി തുറക്കുമ്പോൾ അമ്മ ഉമ്മറത്തുണ്ടായിരുന്നു. മഴ കണ്ടുകൊണ്ട് നിൽക്കുകയാണെന്ന് തോന്നി. അമ്മയ്ക്കും അവൾക്കുമിടയിൽ വളരെ വലിയൊരു മുറ്റവും പുരാതനമായ ഒരമ്മ മാവിൻ്റെ ഇരുൾ പടർപ്പും ഉള്ളതുകൊണ്ട് മാത്രമല്ല അമ്മയ്ക്ക് മർഘലീതയെ മനസ്സിലായില്ല. നെറ്റിയും പുരികവും ചുളിച്ച് സൂക്ഷിച്ചു നോക്കി അമ്മ ഉമ്മറത്തു നിന്നു. അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോഴൊക്കെ ചെയ്യാറുള്ളതുപോലെ വെപ്പുപല്ലുകൾ നാവുകൊണ്ട് മുമ്പോട്ടും പിമ്പോട്ടും തുഴഞ്ഞു. പടിക്കൽ നിന്ന് അമ്മയിലേക്കുള്ള ദൂരം പേടിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഇരുട്ടുവഴിയാണെന്ന് അവൾക്ക് തോന്നി. എങ്കിലും ആ വഴിയിലേക്ക് ഇറങ്ങുകയല്ലാതെ അവൾക്ക് വേറെ മാർഗമില്ല. പടി തുറന്നാൽ അവൾ രണ്ട് ചവിട്ടുകല്ലുകൾ ഇറങ്ങണം. ചവിട്ടുകല്ലുകൾക്ക് താഴെയാണ് മുറ്റം. രണ്ടാമത്തെ ചവിട്ടുകല്ല് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. അതൊരൊറ്റ കരിങ്കല്ലാണ്. മഴക്കാലത്ത് പൂപ്പൽ കൊണ്ട് പച്ചച്ചും വേനൽക്കാലത്ത് വേൽ കൊണ്ട് വെളുത്തും എപ്പോഴും തണുത്തും മർഘലീതയുടെ ചെങ്ങാതിക്കല്ല്. അതിൻ്റെ മീതെ കണ്ണീര്, പിണക്കം, പാവക്കുട്ടി, പ്ലാവിലക്കാള, കുഞ്ഞിക്കഞ്ഞി. മർഘലീത ഒന്നാമത്തെ ചവിട്ടുകല്ലിൽ കാൽവെച്ചു. പേടികൊണ്ട് അവളുടെ നെഞ്ച് കൊളുത്തി പിടിച്ചു. രണ്ടാമത്തെ കല്ലിൽ അവൾ കാൽ കുത്തി. ഈശോ! തണുപ്പുകൊണ്ട് അവൾ കാൽ പിൻവലിച്ചു. മുറ്റത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നു. വെള്ളത്തിനു മീതെ പൊന്നിൻ്റെ നിറമുള്ള പഴുത്ത മാവിലകൾ ഒഴുകി നടന്നു. ചില ചുള്ളിക്കമ്പുകളും വെള്ളം തെളിഞ്ഞിട്ടായിരുന്നു. അടിയിലെ മണലിന് 28 വയസ്സുണ്ട്. മർഘലീതയ്ക്ക് 26 വയസ്സാണ്. അവൾ ജനിക്കുന്നതിനും 2 കൊല്ലം മുമ്പ് മഴക്കാലത്ത് വെട്ടോഴിച്ചാലിലൂടെ കുത്തിയൊരിച്ചു വന്ന കറുത്ത മണൽ കോരിയെടുത്ത് തലച്ചുമടായി അപ്പയും അമ്മനും കൊണ്ടുവന്നിട്ടതാണ്. അതിനു മുമ്പ് മുറ്റം ചളിവിളിയായിരുന്നു. ചളിവിളി മുറ്റം മർഘലീത കണ്ടിട്ടില്ല. ചളിയിൽ കാൽ വഴുതി വീണ് മർഘലീതയുടെ അപ്പൻ്റെ കാലൊടിഞ്ഞു. കളരി ചികിത്സ ചെയ്ത് ഭേദമാക്കി. പക്ഷെ ജീവിതാവസാനം വരെ ഒരു ഞൊണ്ടൽ ബാക്കി നിന്നു. ചണ്ണവർക്കി എന്ന് അപ്പന് പേരുകിട്ടി. അപ്പൻ്റെ പേര് പിന്നീട് വീട്ടുപേരായി ചണ്ണേരെ. ചണ്ണേരെ വർക്കി, ചണ്ണേരെ വർക്കിമാഷ്, ചണ്ണേരെ വർക്കിമാഷിൻ്റെ ഉമ്മ, ചണ്ണേരെ വർക്കിമാഷിൻ്റെ ചെക്കൻ. മർഘലീത ജനിക്കുമ്പോൾ അവൾ ചണ്ണേര മർഘലീതയാണ്. അതിനു മുമ്പ് അവർക്കുണ്ടായിരുന്ന പടിഞ്ഞാറെ തലയ്ക്കൽ എന്ന വീട്ടുപേര് ആളുകളുടെ നാവിൽ നിന്ന് മാഞ്ഞുപോയി. ചണ്ണേരെ ഇന്ന് പ്രസിദ്ധമായ സമ്പന്ന തറവാടാണ്. മർഘലീത മുറ്റത്തേക്കിറങ്ങി. കാലിൻ്റെ വണ്ണക്കുടം വരെ വെള്ളത്തിൽ മുങ്ങി. ആഭേലമ്മ കൊടുത്ത സാരിയുടെ പച്ചക്കര വെള്ളത്തിനടിയിലായി. ഓർമ്മ വയ്ക്കുമ്പോൾ തൊട്ട് മർഘലീതയുടെ മുറ്റം ഇങ്ങനെയാണ്. ഒരു മഴ പെയ്താൽ പ്രളയം. മാഞ്ചുവെട്ടിലിരുട്ടിലൂടെ അവൾ അമ്മയിലേക്ക് നീന്തി. ജനിക്കും മുമ്പേ അവൾ ചെയ്തിരുന്നതുപോലെ അമ്മയുടെ കണ്ണുകൾ കൂർത്തു വരുന്നത് അവൾ കണ്ടു. ആളെയല്ല, ആളനക്കമാണ് അമ്മ കാണുന്നത്. മർഘലീത ഉമ്മറത്തെ ചവിട്ടുപടിയിൽ ചെരുപ്പൂരി വച്ചു. തിമിരം തുളച്ച് അമ്മയുടെ നോട്ടം അവളുടെ മുഖത്ത് കൊണ്ടു. സ്തുതി പിടിച്ചുകൊണ്ട് അവൾ അനങ്ങാതെ നിന്നു. ഒരു വാക്കോ വെറുമൊരു നെടുവീർപ്പോ പോലും അവളെയും അമ്മയെയും തകർത്ത് കളയും. 1-2 നിമിഷത്തിന് ശേഷം മണം കൊണ്ട് മാത്രമാവാം മർഘലീതയെ തിരിച്ചറിഞ്ഞതും. ഈശോ മറിയ മൗസേപ്പേ എന്ന് നിലവിളിച്ചുകൊണ്ട് അമ്മ മറിഞ്ഞു വീണു. അതിൽ പിന്നെ ഈ നേരം വരെ മർഗലേത്ത അമ്മയെ കണ്ടിട്ടില്ല, ഒച്ച കേട്ടിട്ടില്ല. അമ്മയെ താങ്ങിയെടുത്ത് കൊണ്ടുപോയവർ ആദ്യത്തെ അമ്പരപ്പിന് ശേഷം കലി കയറി ചീറി പാഞ്ഞു വന്നു. അവരിൽ ആരാണ് ഒരൊറ്റ ചവിട്ടിന് അവളെ ഈ ഇരുട്ടുമുറിയിലേക്ക് തെറിപ്പിച്ചതെന്ന് അവൾക്കറിയില്ല. ദിവസം 3 മർഗലീതയ്ക്ക് ഇവിടെ ഭക്ഷണം കിട്ടുന്നില്ല. വിശപ്പും വേദനയും ക്ഷീണവും അവളുടെ കാലുകളെയാണ് ആദ്യം ബാധിക്കുക. രണ്ടു കാലും കോച്ചു വലിക്കാൻ തുടങ്ങും. മസിലുകൾ ഉരുണ്ടു കയറും. ഓരോ വേദന വരുമ്പോഴും മർഗലീത വിയർത്തു കുളിച്ചു. ചോര വരെ വിയർക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. പുറത്ത് മഴ പെയ്തുകൊണ്ടിരുന്നു. ഇതൊരു മുറിയല്ല, കായപഴുക്കാനിടന്ന് കുണ്ട്. കൊല്ലാനുള്ള ആളുകളെ മർഗലീതയുടെ തറവാട്ടുകാർ ഇതിനകത്തേക്ക് തള്ളാറുണ്ടെന്ന് തറവാട്ട് പുരാണത്തിൽ കേട്ടിട്ടുണ്ട്. പടിഞ്ഞാറേത്തല മുളയന്മാരിൽ പലരും ഇതിനകത്ത് കിടന്ന് വിശന്നും ശ്വാസം മുട്ടിയും ചത്തിട്ടുണ്ട്. അതിൻ്റെ ശാപം 7 കരിന്തല വരെ നീളുമെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശാപത്തിൻ്റെ ഒടുവിലത്തെ കണ്ണി മർഗലീതയാണ്. അവൾ ഇവിടെ വന്നിട്ട് 2 രാത്രിയിൽ മേൽക്കൂര തകർക്കുന്ന ഒരു ഇടിവെട്ടി. വീടാകെ കുലുങ്ങി. ചില്ലുപാത്രങ്ങൾ ചിലമ്പുന്ന ഒച്ച കേട്ടു. ആരോ തൻ്റെ മുറിയുടെ കഥകിൽ കൈവച്ചു എന്ന് മർഗലീതയ്ക്ക് തോന്നി. കഥക് തുറന്നുവെന്നും ഒരു പാത്രം നിരക്കി നീക്കി വയ്ക്കപ്പെട്ടു എന്നും തോന്നി. അവളപ്പോൾ ചുവരിനോട് മുഖം തിരിഞ്ഞു കിടക്കുകയായിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭൂമിയെ മുഴുവൻ വെളിച്ചത്തിൽ മുക്കിയ ഒരു മിന്നലിൻ്റെ അനുഗ്രഹത്താൽ അമ്മയുടെ മുണ്ടിൻ്റെ ഞൊറിവാൽ ഇളകുന്നത് മർഗലീത കണ്ടു. അമ്മയില്ല, സ്നേഹത്തോടെ ഇളകുന്ന ഞൊറിവാൽ മാത്രം. ഇവിടെ വന്നതിനു ശേഷം അവൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഭക്ഷണമായിരുന്നു. ഓരോ വറ്റും അവൾ നുള്ളിപ്പെറുക്കി തിന്നു. അവൾക്ക് വിശപ്പ് മാറിയില്ല. മർഗലീത ഇതിനകത്ത് അടയ്ക്കപ്പെട്ട അന്ന് രാത്രിയും ഇതുപോലെ കഥകു തുറക്കപ്പെട്ടിരുന്നു. താഴേക്ക് നോക്കി ഒരു പണിക്കാരി മർഗലീതയെ വിളിച്ചു. ദേ മൂത്രക്കോളാമ്പി, ഇതിൽ മുള്ളിയാ മതി, വെളിച്ചാവുമ്പോ ഞാൻ എടുത്തുകൊണ്ട് പൊക്കോണ്ട്. അവളുടെ മുഖം മർഗലീത കണ്ടില്ല. ഒച്ചയിൽ വെറുപ്പുണ്ടെന്ന് തോന്നി. മുൻപൊക്കെ ചെയ്യാറുള്ളതുപോലെ പണിക്കാരി മർഗലീതയുടെ സ്തുതി പറഞ്ഞില്ല. ദേ, ആ വിളി അപമാനപ്പെടുത്തലിന്റെ ചുവയോടെ ആയിരുന്നു. മർഗലീതയ്ക്ക് അതിശയം തോന്നി. ഈ വീട്ടിൽ ഓരോ കിറപ്പുമുറിയോടും ചേർന്ന് കുളിമുറിയുണ്ട്. ഇംഗ്ലീഷ് രീതിയിലും അല്ലാതെയുമുള്ള ക്ലോസറ്റുകളോടു കൂടിയുള്ള മിന്നുന്ന കുളിമുറികൾ. പണിക്കാർക്ക് പുറത്ത് കുളിമുറിയും കക്കൂസുമുണ്ട്. പഴമയും പുതുമയും കലർന്നു കിടക്കുന്ന ഈ വീട്ടിലെ ഏതോ ചില മുറികളിൽ പഴയ ഓവറുകളുമുണ്ട്. 3 ഇതുവരെ ഈ കോളാമ്പിയിൽ കക്കൂസിന് പോകാൻ മർഗലീതയ്ക്ക് പറ്റിയിട്ടില്ല. അടിവയർ കനത്തുകെട്ടി നിൽക്കുന്നു. അവളുടെ തന്നെ കെട്ട നാറ്റം കൊണ്ട് മുറി നീറിപ്പുകയുന്നു. വീർപ്പ് മുട്ടിക്കുന്ന വിധം വായു കനത്തിരിക്കുന്നു. തലയിൽ ഇരുമ്പു ചുറ്റുകയെ കൊണ്ട് അടിക്കുന്ന വേദനയുടെ ഓരോ അറ്റങ്ങളിൽ ചെന്ന് മുട്ടുമ്പോൾ മറ്റു വഴികളില്ലാതെ മർഗലീത മയങ്ങാൻ തുടങ്ങും. ഓരോ മയക്കത്തിലും അവൾ തുടർച്ചയായി സ്വപ്നങ്ങൾ കണ്ടു. എല്ലാ സ്വപ്നത്തിൻ്റെയും വിഷയം തൂങ്ങി മരിച്ച ഒരാളായിരുന്നു. അതാരാണെന്ന് വ്യക്തമായിരുന്നില്ല. അവൾക്ക് ആകെ കാണാൻ കഴിയുന്നത് കാറ്റ് താടുന്ന അയാളുടെ കാലുകൾ മാത്രമാണ്, വിശേഷിച്ചും തള്ളവിരലുകൾ. തള്ളവിരലുകൾ നോക്കിയാണ് മർഗലീത തൂങ്ങി മരിച്ചതിനെ നിശ്ചയിച്ചിരുന്നത്. ചിലപ്പോൾ അത് ജോണായിരുന്നു, ചണ്ണേര ജോൺ, മുനിസിപ്പൽ കൗൺസിലർ, മർഗലീതയുടെ ചേട്ടൻ. ചിലപ്പോൾ പോൾ, ചണ്ണേര പോൾ, ബിസിനസ്സുകാരൻ, മർഗലീതയുടെ 2 ചേട്ടൻ. ചിലപ്പോൾ ആഭേലമ്മ, സിസ്റ്റർ ആഭേൽ, മർഗലീതയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയും ഉപദേശകയും. ചിലപ്പോൾ അജ്ഞാതൻ. അജ്ഞാതന്റെ തള്ളവിരലുകൾ കൂടുതൽ മുഴുത്തതായിരുന്നു. ഇയാളെ ഞാൻ അറിയില്ല എന്ന് ഉടനെ അവളുടെ ഉള്ളിൽ മുഴങ്ങും. ഒരു സ്വപ്നത്തിൽ അജ്ഞാതന് 3 തള്ളവിരലുകൾ ഉണ്ടായിരുന്നു. അത് മർഗലീതയെ അസ്വസ്ഥയാക്കി. അതിൽ ശരികേടുണ്ട്, അത് ചതിയാണ്. ഒരുത്തന് 3 തള്ളവിരലുകൾ ഒരു ഭാരമാണ്. തന്നെയുമല്ല, അയാൾ അജ്ഞാതനുമായിരിക്കുന്നു. സ്വപ്നത്തിലെല്ലായ്പ്പോഴും മർഗലീത കാണിയായിരുന്നു. മുറിയുടെ നടുവിൽ ഒരു ചാരുകസേരയിൽ കിടന്നുകൊണ്ട് കാലുകൾ 2 അകത്താവുന്നിടത്തോളം അകറ്റി ചാരുകസേരയുടെ തണ്ടുകളിൽ കയറ്റിവെച്ച് തൂങ്ങി മരിച്ചയാൾ കാറ്റ് തടുന്നത് മർഗലീത നോക്കിക്കിടന്നു. ഭാവമാറ്റമില്ലാത്ത വെറും ഭാവമാറ്റമില്ലാത്ത വെറും കാണൽ. പക്ഷേ ഇടയ്ക്ക് ചാരുകസേരയിൽ നിന്ന് ചാടി എണീറ്റ് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കറന്റ് പൂവും മെഴുകുതിരിയും തീപ്പെട്ടിയും എടുത്തു വയ്ക്കേ. സ്വപ്നത്തിൽ ആ വിളിച്ചു പറയലിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അങ്ങനെ വിളിച്ചു പറഞ്ഞതും മർഗലീത അവളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളെക്കുറിച്ച് ഓർത്തു. അടിയുടുപ്പുകൾ പ്രത്യേകിച്ചും വിയർപ്പിൻ്റെയും മൂത്രത്തിൻ്റെയും ഇടവിടാത്ത ഈർപ്പം കാരണം തുടകൾ ചൊറിഞ്ഞു പൊട്ടിയിരിക്കുന്നു. തൂങ്ങി മരിച്ചയാൾ കാണുകെ മർഗലീത അടിവസ്ത്രം വലിച്ചൂരിയെറിഞ്ഞു. അടിയുടുപ്പില്ലാതെ 33 അവൾ ജീവിച്ചു. സ്വാതന്ത്ര്യത്തിൻ്റെ പേടിപ്പിക്കുന്ന കനംകുറവ് എന്തെന്നറിഞ്ഞു. പക്ഷെ 34 അതിഭയങ്കരമായൊരു പേടി അവളെ പിടികൂടി. നനഞ്ഞ ആ വൃത്തികേട് അവൾ വീണ്ടും വലിച്ചു കയറ്റി. കുറ്റവിമുക്തിയുടെ ആശ്വാസം അവൾക്കുണ്ടായി. അടികൊടുപ്പുട്ടതിനു ശേഷം മാത്രമേ അവൾക്ക് സ്വപ്നത്തിൽ നിന്നുണരാൻ തന്നെ കഴിഞ്ഞുള്ളൂ. ബ്രസിയേഴ്സ്, പാൻഡേഴ്സ്, ചുരുക്കും കമ്മീസും, ബെൽറ്റ്, സ്കാപ്പുലർ, കപ്പൂസ്, അണ്ടർവെയിൽ, വെയിൽ. അടുക്കടുക്കായ അത്രയേറെ തുണിരൂപങ്ങളുടെ മുറുക്കത്തിനുള്ളിലായിരുന്നു അവൾ ഇതുവരെ. പെട്ടെന്നൊരു ദിവസം കിട്ടുന്ന അമിതമായ അയവ് അവളെ പേടിപ്പിക്കുക തന്നെ ചെയ്യും. ആഭിലമ്മ പറഞ്ഞു, ഒരു വ്യവസ്ഥിതിക്കകത്ത് പെട്ടുകഴിഞ്ഞാൽ പിന്നെ അതിനോട് ചേർന്ന് പോവുകയാണ് നല്ലത്. ധിക്കരിച്ച് പുറത്തു കടന്നാൽ ആത്മാവിലും ശരീരത്തിലും വലിയ വില കൊടുക്കേണ്ടി വരും. ദിവസങ്ങളോളം മർഗലീത്ത ആലോചിച്ച് നടന്നു. എന്തുകൊണ്ടാണ് ആഭേലമ്മ പെട്ടുപോവുക എന്ന വാക്കുപയോഗിച്ചത്? ആഭേലമ്മയുടെ കാലത്തെ പോലെ മുണ്ടും കുപ്പായവും എടുത്ത് എതുക്കം താത്തിൽ പഠിക്കാനെത്തി ആരുടെയെങ്കിലും കുഴലൂത്തോ ചെവിയൂത്തോ കാരണം വേഷം കെട്ടിയതല്ലോ മർഗലീത്ത. ആഭേലമ്മയ്ക്ക് ഉടുപ്പ് കിട്ടിയത് 11 വയസ്സിലാണ് എന്ന് പറയുന്നു. 13 മക്കൾ, മൂത്തത് 5 പെണ്ണ്, പിന്നെ വരിവരിയായി 7 ആണുങ്ങൾ. 7 ആണുങ്ങൾ, അവസാനം ഒരു പെണ്ണ്. 15 പര കൃഷി, 2 എരുമ, അധ്വാനിച്ചുണ്ടാക്കാൻ അപ്പൻ ഒരാൾ മാത്രം. മൂത്ത പെൺകുട്ടികൾ 5 ആളെയും ഏതുക്കം താത്തിൽ കൊണ്ടുചെന്നാക്കി. ആഭേലമ്മയായിരുന്നു മൂത്തത്. വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരു ഗതിയുമില്ല. ആങ്ങളക്കുട്ടികൾ പഠിച്ചു വളർന്നാലായി. ഓരോ കൃഷിനാശങ്ങളിലും അപ്പൻ വരമ്പത്ത് തളർന്നിരുന്നു. പെറ്റുപെറ്റ് അമ്മ തളർന്നു. ആഭേലമ്മ ഉടുപ്പ് സ്വീകരിച്ചു, താഴാദികളെ ഉപദേശിച്ചു. നമ്മുടെ വീട്ടിൽ ഗതിയില്ല മക്കളെ, ആശയടക്കം ചെയ്തു. വല്യേച്ചിയുടെ വഴിയെ പോയി അന്നംകുട്ടി, കൊച്ചു ത്രേസ്യ, ചെറുപുഷ്പം, റജീന. അതുകൊണ്ട് അപ്പന് കിട്ടിയ ആശ്വാസം ചില്ലറയല്ല. കുടുംബത്തിനുണ്ടായ പേരും പെരുമയും കുറച്ചല്ല. 7 ആങ്ങളമാർക്ക് കിട്ടിയ സാമ്പത്തിക സമാധാനം ചെറുതല്ല. താഴെയുള്ള കുഞ്ഞനീത്തിയുടെ കല്യാണം നടത്താനും പറ്റി. ആഭേലമ്മയ്ക്ക് ദൈവവിളി ഒരു സാമ്പത്തിക ഇടപാടായിരുന്നു. ആഭേലമ്മ പറഞ്ഞു, അട്ടേനെ പിടിച്ച് മെത്തമ്മയ്ക്ക് എടുത്തിയ പോലെയായി. ഒരേരു വ്യത്യാസമുള്ളൂ, അട്ടയ്ക്ക് പൊട്ടക്കുളം അന്വേഷിച്ചു പോവാൻ പറ്റില്ല. പോയി അത് അട്ടേരെ ഒടുക്കത്തെ പോക്കാം. പൊട്ടക്കുളം ജന്മവാസനകളാൽ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ചിരിച്ചുകൊണ്ട് ആഭേലമ്മ പറഞ്ഞു. ആഭേലമ്മയുടെ ചിരിക്ക് മർഗലീത്ത രണ്ടർത്ഥം കണ്ടു. രണ്ടാമത്തേതിന് പേടിപ്പിക്കുന്ന വിപരീതാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റണില്ലേ ആഭേലമ്മേ? മർഗലീത്ത സങ്കടപ്പെട്ടു. ആഭേലമ്മ ആശ്വസിപ്പിച്ചു, ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ശരി അവരാരും മനസ്സ് പറയണതാ. ശരി ചെയ്യണവർക്ക് ഉറക്കം കിട്ടും. നിനക്ക് ശരിയെന്ന് തോന്നണത് നീ ചെയ്യണം. എനിക്ക് ഉറങ്ങാൻ പറ്റാണ്ടായിട്ട് കൊല്ലം കുറയായി. ഉറക്കില്ലാത്തവർ വേറെ ഉണ്ട് നമ്മുടെ ഒപ്പം. അന്തം വിട്ട് ഉറങ്ങിയെന്ന് എല്ലാവരും പറയും. കണ്ണും മോറും കണ്ടറിയാം, ഒരു പോള കണ്ണടച്ചിട്ടുണ്ടാവില്ല എന്ന്. ഉറങ്ങാൻ പറ്റണവരുണ്ട് കേട്ടോ, ഭാഗ്യം ചെയ്തവര്. നിന്റെ ആങ്ങളരുടെ കാര്യം മാത്രം എനിക്ക് പേടി. വെട്ടൊന്നും മുറി രണ്ടെന്നുള്ള സ്വഭാവം അവരുടെ. അവർക്ക് പള്ളിയും പട്ടക്കാരനും ഇടവകയും സമുദായം ഒക്കെ വേണമെന്നുണ്ടാവില്ലേ? കുറ്റം പറയാനും പറ്റില്ല. എന്ന് വെച്ചിട്ട് നീ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിന്നെ കുറ്റം പറയില്ല. ആഭേലമ്മയുടെ മെലിഞ്ഞ കൈയും പിടിച്ച് മർഗലീത്ത ഒരുപാട് ദൂരം നടന്നു. അവൾ പറഞ്ഞു, രാവും പകലും ഒരു നിമിഷം പാഴാക്കാതെ ഞാൻ ആലോചിച്ചു. ഞാൻ കർത്താവിനോട് സംസാരിച്ചു. കപടവേഷവും കള്ളപ്രാർത്ഥനകളുമായി എൻ്റെ മുന്നിൽ നിൽക്കരുതെന്ന് കർത്താവിനോട് പറയുന്നു. ഞാൻ എൻ്റെ ആത്മാവിൻ്റെ കൊലപാതകയാവരുതെന്ന്. ആഭേലമ്മ തിരിഞ്ഞു നോക്കി. മങ്ങിയ ആകാശം, മങ്ങിയ സൂര്യൻ, മങ്ങിയ മരങ്ങൾ. മർഗലീത്തയുടെ കണ്ണുകൾ മാത്രം ഇരുട്ടിലെ മിന്നാമിനുങ്ങൾ പോലെ. മഠം വക റബ്ബർ തോട്ടത്തിന്റെ ചെരുവിലൂടെ അവർ നടന്നു. കണ്ണീർ വഴിഞ്ഞു പോകുന്ന കണ്ണുകൾ തുടയ്ക്കാതെ തന്നെ മർഗലീത്ത അവരെ പിന്തുടർന്നു. റബ്ബർ തോട്ടത്തിന്റെ ഉച്ചയിൽ നിന്നുകൊണ്ട് അവൾ താഴേക്ക് നോക്കി. വയലുകൾ, തോപ്പുകൾ, നിരത്തുകൾ, ഉന്നതങ്ങളായ പള്ളികൾ, അമ്പലങ്ങൾ, വീടുകൾ, പണിശാലകൾ, വാഹനങ്ങൾ, നഗരം. എങ്കിൽ ആഭേലമ്മ തുടർന്നില്ല. അവർ കുന്നിറങ്ങാൻ തുടങ്ങി. തിരഞ്ഞെടുപ്പിന്റെ രാത്രി. കടോര ശബ്ദമുള്ള ഒരു പഴയ ക്ലോക്കിന്റെ പെൻഡുലം പോലെ ഈ അറ്റത്ത് നിന്നും ആ അറ്റത്തേക്ക് തിരിഞ്ഞും മറിഞ്ഞും മർഗലീത്ത ആടിക്കൊണ്ടിരുന്നു. ശരിയെക്കുറിച്ച് എനിക്ക് സംശയമില്ല. വേണോ വേണ്ടയോ, അതുമാത്രം തീരുമാനിക്കാനുള്ള വേദന ഞാൻ അനുഭവിച്ചേ പറ്റൂ. രാത്രി മുഴുവൻ ആഭേലമ്മയുടെ മുറിയിൽ മെഴുകുതിരി കത്തുന്നത് അവൾ കണ്ടു. ആഭേലമ്മ കൊടുത്ത വെള്ളച്ചാരി കട്ടിലിൽ മടക്കി വെച്ചിരിക്കുന്നു. ആഭേലമ്മ പറഞ്ഞുകൊടുത്ത അളവിൽ തയ്ച്ചൊരു പച്ച ബ്ലൗസ് അതിൻ്റെ മീതെ വെച്ചിരുന്നു. അഗതി മന്ദിരത്തിലെ തയ്യൽക്കാരികളിൽ ആരോ ആർക്കു വേണ്ടിയെന്നറിയാതെ തയ്ച്ച ആ ബ്ലൗസ് ഒറ്റ നോട്ടത്തിൽ തന്നെ തനിക്ക് പാകമാവില്ലെന്ന് മർഗലീത്ത കണ്ടിരുന്നു. ആഭേലമ്മ പ്രാർത്ഥിക്കുകയായിരിക്കും. മർഗലീത്തയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. കിടക്കാൻ നേരത്ത് പതിവായി ചെയ്യാറുള്ള പോലെ ആദ്യം വെയിൽ, പിന്നെ അണ്ടർവെയിൽ, കപ്പൂസ്, സ്കാപ്പുലർ, ബെൽറ്റ്, ചുരുക്കും കമ്മീസും. ഒന്നൊന്നായി വസ്ത്രങ്ങളുടെ അടരുകൾ അഴിച്ചു മാറ്റിയില്ല. ആ രാത്രി മുഴുവനും ഔദ്യോഗിക ഉടുപ്പുകൾ അണിഞ്ഞ് അവൾ മുറിക്കുള്ളിൽ നടന്നുകൊണ്ടിരുന്നു. ചിലപ്പോൾ വെറുതെ മുട്ടുകുത്തി നിന്നു. കാൽമുട്ടുകൾ വേദനിച്ചു. സഹനത്തിന്റെ ആനന്ദത്തിലേക്ക് ഉയർന്നെത്താൻ കഴിഞ്ഞുമില്ല. ഇടയ്ക്ക് ജനാലയിലൂടെ ആഭേലമ്മയുടെ മുറിയിലേക്ക് നോക്കി നിന്നു. പുലർച്ചെ മഠത്തിന്റെ ചാപ്പലിൽ ആദ്യത്തെ മണിയടിച്ചപ്പോൾ മർഗലീത്ത അവളുടെ ശിരോവസ്ത്രം അഴിച്ചുവെച്ചു. കൊടുങ്കാറ്റോ പേമാരിയോ ഭൂമി കുലുക്കമോ ഉണ്ടായില്ല. തറയിൽ ഊരിക്കിടക്കുന്ന വിശുദ്ധ വസ്ത്രങ്ങളെ വികാരവേദങ്ങളില്ലാതെ അവൾ നോക്കി നിന്നു. അഴുക്കും വിയർപ്പും പുരണ്ടവ. ഏതൊരുടുപ്പും പോലെ അലക്കി വെടുപ്പാക്കിയാലോ ഉപയോഗിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഉടുപ്പിൽ എന്തിരിക്കുന്നു? നിങ്ങളുടെ ഉടുപ്പാണോ നിങ്ങളുടെ കർമ്മം? മർഗലീത്ത വസ്ത്രങ്ങളുടെ വ്യവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കാലെടുത്തു വെച്ചു. കതകു തുറന്ന് ഒരു നെടുവീർപ്പ് പോലെ പുറത്തു കിടക്കാൻ അവൾക്ക് കഴിഞ്ഞു. മടങ്ങി വരാത്ത കാറ്റുപോലെ ഞാൻ കടന്നു പോകുന്നു. മർഗലീത്ത പടിയിറങ്ങി. കായ പടുക്കാനിടുന്ന കുണ്ടിൽ മർഗലീത്തയെ അടച്ചിടാം എന്ന ആശയം ആദ്യം തോന്നിയത് ആർക്കായിരിക്കും? ജോണിനോ പോളിനോ? മൂത്രക്കോളാമ്പി എടുക്കാൻ വലിയ പണിക്കാരി കതകു തുറക്കുമ്പോൾ അവളോട് ചരിത്രം പറയണം. പടിഞ്ഞാറേ തലക്കാർ ഈ കുണ്ടിലിട്ട് കൊന്നവരുടെ പ്രേതങ്ങൾക്ക് വിശക്കുന്നു. കുറെ കഞ്ഞി അവറ്റയ്ക്ക് കൊടുത്തേക്കുക. ഒരു കഷ്ണം കടലാസും ഒരു പെൻസിൽ മുറിയും എനിക്ക് കൊണ്ടുതരിക.